പത്തൊൻപതാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. കുഞ്ഞാടിന്റെ കല്യാണവും ക്രിസ്തു ന്യായവിധിക്കായി ഭൂമിയിലേക്ക് വരുന്നതുമാണ് പത്തൊൻപതാം അധ്യായത്തിൽ പ്രധാനമായും നാം കണ്ടത്. ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് സഹസ്രാബ്ദ വാഴ്ചയുമായുള്ള ബന്ധത്തിൽ ക്രിസ്തു, സാത്താൻ, മനുഷ്യൻ, മഹാപീഡന വിശുദ്ധന്മാർ, പുനരുദ്ധാനങ്ങൾ, ഭൂമി, വലിയ വെള്ളസിംഹാസനം എന്നിവയാണ്. മുമ്പ് അനേകരും ചിന്തിച്ചത് ഇരുപതാം അധ്യായം അത്ര പ്രധാനപ്പെട്ടതല്ല എന്നത്രേ. അവർ അങ്ങനെ ചിന്തിക്കുവാൻ കാരണമുണ്ട്. സഹസ്രാബ്ദം തിരുവചനത്തിൽ ഇവിടെ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവർ ഈ അധ്യായം മുഴുവൻ അങ്ങനെ തന്നെ തള്ളിക്കളഞ്ഞു. ഈ അധ്യായത്തിൽ മാത്രമേ സഹസ്രാബ്ദത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളൂ എന്നത് വാസ്തവമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1000 ആണ്ട് എന്നാകുന്നു. അർത്ഥവിജ്ഞാനീയത്തെക്കുറിച്ച് നമുക്ക് തർക്കിക്കാതിരിക്കാം. ഈ വാക്കിനെ പിടിച്ച് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. മിലേനിയം എന്ന ഇംഗ്ലീഷ് പദം ലത്തീൻ ഭാഷയിൽ നിന്നുള്ളതാണ്. അതിന്റെ അർത്ഥം 1000 എന്നത്രേ. എങ്ങനെയൊക്കെ വിഭജിച്ചെന്നാലും സഹസ്രാബ്ദം എന്നാൽ 1000 ആണ്ട് എന്നത്രേ. യുഗാന്ത വിജ്ഞാനീയത്തിലെ വ്യത്യസ്തങ്ങളായ ചിന്താഗതികളെ വിഭജിക്കുന്ന ഇടമാകുന്നു വെളിപ്പാട് ദിവസം 20-ാം അധ്യായം. 3 വ്യത്യസ്തങ്ങളായ ചിന്താഗതികളെ കുറിച്ച് നാം നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നുവല്ലോ. 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ 1000 ആണ്ട് എന്ന് കുറഞ്ഞത് 6 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. അതിന്മേൽ ഈ പറഞ്ഞതുപോലുള്ള ഊന്നൽ കൊടുത്തിരിക്കുന്നതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാകുന്നു എന്ന് വ്യക്തമാണ്. അതല്ല എങ്കിൽ ഇങ്ങനെ പറയുകയില്ലല്ലോ. ആദിമസഭ ക്രിസ്തുവിന്റെ അക്ഷരികമായുള്ള 1000 ആണ്ട് വാഴ്ചയുടെ വിശ്വാസമായ ചിലിയസം എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞവരെ ദുരുപദേശക്കാർ എന്ന് കരുതി വന്നിരുന്നു. പിന്നീട് വന്ന പഠിപ്പീരാണ് ഈ 1000 ആണ്ട് സഭയോടുകൂടി ആരംഭിക്കുമെന്ന് നാം കാണുന്നത്. സഭ ഇവിടെ പൂർണ്ണതയുള്ള ഒരു ലോകമുണ്ടാക്കുമെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വന്നു. അങ്ങനെ സഭ പൂർണ്ണമായ ഒരു ലോകമുണ്ടാക്കി കഴിയുമ്പോൾ കർത്താവ് വന്ന് സകലവും ഒന്നാന്തരമായി ക്രമീകരിച്ചിരിക്കുന്നതായി കാണും. എന്നാൽ ആ പറഞ്ഞ വിധത്തിലല്ല തിരുവചനത്തിന്റെ ഈ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവ് ന്യായവിധിയുമായി വരുന്നു. എല്ലാം നല്ലതുപോലെ ക്രമീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ മറുതലിപ്പിനെ ഇല്ലാതാക്കി മനുഷ്യരെ ന്യായം വിധിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ദുഷ്ടതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ എല്ലാം ഈ പറഞ്ഞതുപോലെ ഭംഗിയായി ക്രമീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. 20-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ വിവരിക്കുന്നത് സഹസ്രാബ്ദത്തിന് മുൻപ് സംഭവിക്കേണ്ടവ എന്താകുന്നു എന്നത്രേ. 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ചാട്ട്, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ ശിക്ഷിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തെ കഴിച്ചു വിടേണ്ടതാകുന്നു. അനന്തരം ഞാൻ കണ്ടു. ഇതാണ് ഗ്രീക്കിൽ ആദ്യം വെച്ചിരിക്കുന്ന വാക്കുകൾ. അനന്തരം എന്നതിനെ കൈ എന്ന ഗ്രീക്ക് പദമാകുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ ക്രമത്തെ കാണിക്കുന്ന സാധാരണ പദമാണിത്. എന്നിട്ട് എന്ന് തർജ്ജമ ചെയ്യാവുന്നതാണ്. അടുത്ത ദർശനമായി അത് കണ്ടു എന്ന് സാരം. മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി നരകത്തിലേക്ക് തള്ളിയ രംഗം കാണിച്ചു കൊടുത്ത ശേഷം തൊട്ടടുത്ത രംഗമാണ് സാത്താനെ ബന്ധിക്കുന്നത്. 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ മാത്രം 1000 ആണ്ട് എന്ന് 2 പ്രാവശ്യം സൂചിപ്പിച്ചിരിക്കുന്നു. 20-ാം അധ്യായത്തിൽ മൊത്തം ഈ പ്രയോഗം 6 പ്രാവശ്യമുണ്ട്. 1000 ആണ്ട് തിരുവചനത്തിൽ ഒരു അധ്യായത്തിൽ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ എന്നത് വാസ്തവമാണ്. എന്നാൽ ദൈവം അത് 6 പ്രാവശ്യം സൂചിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യം വാസ്തവമാകുന്നതിന് മുൻപ് എത്ര പ്രാവശ്യം അവൻ അതേക്കുറിച്ച് പറയണം? തിരുവചനത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ മാത്രം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് സമർത്ഥിക്കുന്ന മനുഷ്യരെ നാം കാണുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ. 6 പ്രാവശ്യം 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത് സാത്താനുമായുള്ള ബന്ധത്തിലാണ്. ഈ ഭാഗത്തെ ക്രോധ ദിവസത്തിന്റെ അവസാന രംഗമായി പറഞ്ഞുകൊണ്ട് ചില വ്യാഖ്യാതാക്കൾ ഇതിനെ 1000 ആണ്ട് വാഴ്ചയിൽ നിന്നും വേർതിരിച്ച് കാണിക്കാറുണ്ട്. സാത്താനെ ഈ ഭൂമിയിൽ നിന്നും മാറ്റിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തമായ വേർതിരിവിന്റെ അതിര് നീക്കുന്നതാണ് മുകളിൽ പറഞ്ഞ ചിന്താഗതി. അവനെ തടവിലിടുന്നതും ഭൂമിയിൽ നിന്നും മൊത്തത്തിൽ മാറ്റപ്പെടുന്നതും സാഹചര്യത്തെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കും. അവൻ ഈ യുഗത്തിന്റെ ദൈവമാണ്. അവൻ ആകാശത്തിലെ അധികാരത്തിന് അധിപതിയായവനാണ്. ലോകത്തിൻ്റെ അവൻ്റെ ശക്തിയും സ്വാധീനവും അപാരമാണ്. അതെ, ഏതൊരു കമ്പ്യൂട്ടറിനും കണക്ക് കൂട്ടാവുന്നതിലും അധികം. അവനെ മാറ്റുന്നത് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് വഴിയൊരുക്കും. അവനിവിടെ അഴിഞ്ഞു നടക്കുന്നത്രയും കാലം ആയിരം ആണ്ട് വാഴ്ചയെന്നൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് ആയിരം ആണ്ട് വാഴ്ചയുമായി സാത്താനുള്ള ബന്ധം എന്തെന്നാൽ, അത് ഭൂമിയിൽ സംഭവിക്കുന്നതിനു മുൻപ് സാത്താൻ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കണം. ഈ ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും അഭിവൃദ്ധി കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഒക്കെ മനുഷ്യർ സംസാരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ കാലമായാൽ എല്ലാ പാർട്ടിക്കാരും വാഗ്ദാനം ചെയ്യുന്നത് അത് മാത്രമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിനെക്കുറിച്ച് ആർക്കും തന്നെ ഒന്നും പറയുവാനില്ല. ലോകത്തിന്റെ ഈ വ്യവസ്ഥ ഒടുവിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ ആയിത്തീരും. സമാധാനവും സമൃദ്ധിയും നേടിത്തരുവാൻ അവനെ കൊണ്ടും സാധിക്കുകയില്ല. അവനെ കൊണ്ടത് സാധിക്കുമെന്ന് ആദ്യം കുറെ നാൾ തോന്നും, എന്നാൽ ഒടുവിലെല്ലാം കുഴച്ചു മറിക്കും. എന്നാൽ സാത്താൻ ഈ ഭൂമിയിലായിരിക്കുന്നത്രയും കാലം താങ്കൾക്ക് ഇവിടെ എല്ലാം തികഞ്ഞ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതിയോടുകൂടിയ രാജ്യം സാധ്യമല്ല. അവൻ കയറൂരി നടക്കുന്നിടത്തോളം കാലം ഒരു നല്ല സാഹചര്യം നമുക്ക് സാധ്യമല്ല. അവൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും തലയിടും, ഒക്കെ നശിപ്പിച്ചേ അവൻ അടങ്ങും. ഒരു ദൂതൻ മഹാസർപ്പത്തെ പിടിച്ചു എന്ന് വായിക്കുന്നല്ലോ. സാത്താന്റെ വലിയ ശക്തി കുറഞ്ഞു കഴിഞ്ഞു. ഒരു സാധാരണ ദൂതൻ അവനെ അടച്ചുപൂട്ടുന്നു. അഗാധത്തിന്റെ താക്കോൽ, അഗാധം, അഗാധ കൂപം എന്നെല്ലാം മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുള്ള ഈ വാക്ക് ഗ്രീക്കിൽ ആബുസാസ് എന്നതാണ്. അടിയില്ലാത്തത് എന്നാണ് അക്ഷരാർത്ഥം. തിരുവചനത്തിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്ന പല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് നോക്കിയെന്നാൽ അഗാധ കൂപം എന്നത് പാതാളത്തിൽ, അതെ, പാതാള ലോകത്തിലെ ഒരു പ്രത്യേക തടവുമുറി എന്ന് കാണാം. എന്തായിരുന്നാൽ തന്നെയും ഇത് തീപ്പൊയ്കയല്ല, അത് പത്താം വാക്യത്തിൽ നാം കാണുന്നതാണ്. അതിന്റെ ശേഷം അവനെ അല്പകാലത്തെ കഴിച്ചു വിടേണ്ടതാകുന്നു എന്നുള്ളത് തിരുവചനത്തിലെ അപാരമായ ഒരു പ്രസ്താവനയാണ്. ഇതിന്റെ ആശയം ഉള്ളതുപോലെ ഗ്രഹിക്കുവാൻ പ്രയാസം തോന്നിയേക്കാം. ഒരിക്കൽ അഗാധത്തിൽ ചങ്ങലയാൽ ബന്ധിച്ചിട്ടതിന് ശേഷം ദൈവം എന്തിനാണ് സാത്താനെ അഴിച്ചുവിടുന്നത്? ദൈവം എന്തിനാണ് അവനെ ആദ്യം അഴിച്ചുവിട്ടത് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ എന്തിനാണ് രണ്ടാമത് അഴിച്ചുവിടുന്നത് എന്ന് ഞാൻ പറയാം. എന്തിനാണ് ദൈവം അവനെ ആദ്യം അഴിച്ചുവിട്ടത്? ദൈവത്തിന് അതിൽ വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇതത്രേ ദുഷ്ടതയുടെ വലിയ പ്രശ്നം. എന്തുകൊണ്ട് ദൈവം ലോകത്തിൽ ദുഷ്ടത അനുവദിച്ചു? ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഒരു വലിയ പരിപാടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആയത് ഇനിയും നമുക്ക് വെളിപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ മർമ്മമാകുന്നു. അത് ഒരു ദിവസം വെളിപ്പെടുത്തുന്നതാണ്. അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വാസത്താൽ അവനോടൊപ്പം നടക്കുവാനാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട്. അവിടുന്ന് ചെയ്യുന്നതൊക്കെ ശരിയാകുന്നു എന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട്. അവൻ ചെയ്യുന്നതെല്ലാം എന്റെ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്നവയാണെന്ന് വരില്ല. എന്നാൽ എന്റെ കർത്താവ് ചെയ്യുന്നതിലെല്ലാം എനിക്ക് അവനിൽ ആശ്രയിക്കാവുന്നതാണ്. ഈ ലോകത്തിലെ എന്റെ പിതാവിനെ എനിക്ക് ആശ്രയിക്കാമെങ്കിൽ എന്റെ സ്വർഗീയ പിതാവിനെ എനിക്ക് എത്രയധികം. അവിടുന്ന് വാക്കുമാറാത്തവനാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഞാൻ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കാറുണ്ട്. അങ്ങനൊന്നില്ല. അതുകൊണ്ട് നമുക്ക് അവനിൽ കൂടുതൽ ആശ്രയിക്കാം. അവൻ നമ്മെ കൈതാങ്ങി നടത്തുന്നവനാണ്. ദൈവം സാത്താനെ ആയിരം ആണ്ടേക്ക് ബന്ധിച്ചിട്ടു, കാരണം അവൻ അഴിഞ്ഞു നടന്നെന്നാൽ ഇവിടെ കർത്താവിന്റെ ആയിരം ആണ്ട് വാഴ്ച നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കില്ലല്ലോ. വലിയ ചങ്ങല, ചങ്ങല എന്നതിന് ഹലൂസിസ് എന്ന ഗ്രീക്ക് പദമാകുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. ചങ്ങല എന്ന് തന്നെയാണ് അർത്ഥം. ചങ്ങല പിടിച്ച് ബന്ധിക്കുവാനുള്ള ഒന്നാണല്ലോ. ലൂസിഫർ എന്നത് ഒരു ദോഷശക്തി മാത്രമാണെന്ന് ഒരു കൂട്ടർ വ്യാഖ്യാനിക്കാറുണ്ട്. ചങ്ങല കൊണ്ട് ബന്ധിക്കാവുന്ന ഒന്നാണെന്ന് പറയുന്നതിൽ നിന്നും ശക്തി മാത്രമാണെന്നുള്ള പഠിപ്പീര് തെറ്റാണെന്ന് വെളിപ്പെടുന്നുവല്ലോ. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ സാധിക്കുന്നത് എന്തിനെയാണ്? ലൂസിഫർ ദോഷശക്തികൾക്കെല്ലാം ഉറവിടമായ ഒരു വ്യക്തി തന്നെയാണ്. ആകയാൽ അവനെ പിടിച്ച് ചങ്ങല കൊണ്ട് ബന്ധിക്കുവാൻ സാധിക്കും. അഗാധകൂപത്തിൽ ഇട്ടാൽ പോലും അവിടെയും അവൻ പരാക്രമം കാണിച്ചെന്ന് വരാം. ആകയാൽ അവിടെ അവൻ അനങ്ങുവാൻ പോലും പാടില്ലാത്തവണ്ണമായിരിക്കും വലിയ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നത്. ഉടനെ ബന്ധിക്കുവാനുള്ള ഒരുക്കത്തെയാണ് ദൂതൻ ചങ്ങല കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു എന്ന് കാണിച്ചത്. ഇവിടെ അവന് കൊടുത്തിരിക്കുന്ന പേരുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. മഹാസർപ്പം എന്ന് വിളിച്ചിരിക്കുന്നു വെളിപ്പാട് ദിവസം 12:3. ഇതിന്റെ വിശദീകരണം നാം കാണുന്നു. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പമായിട്ടാണ് നാം അവിടെ കാണുന്നത്. അടുത്തതായി കൊടുത്തിരിക്കുന്ന പദം പഴയ പാമ്പ് എന്നുള്ളതാണ്. പിന്നീട് പിശാച് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവിക കാര്യങ്ങളെയും കർത്താവിനെയും കാണാത്ത വണ്ണം മനുഷ്യരുടെ കണ്ണ് കുരുടാക്കി മറച്ചു കളയുന്നവനാണ് അവൻ. അതുമാത്രമല്ല, ഇവൻ കുറ്റം ചുമത്തുന്നവൻ കൂടിയാണ്. ഒടുവിലായി സാത്താൻ എന്ന പദമാണ് പറഞ്ഞിരിക്കുന്നത്. വെറുക്കുന്നവൻ, കുറ്റം ചുമത്തുന്നവൻ, ശത്രു, എതിരെ നിൽക്കുന്നവൻ എന്നെല്ലാം ഈ പദങ്ങൾക്ക് അർത്ഥമുണ്ട്. ആയിരം ആണ്ടേക്ക് എന്നുള്ള പ്രയോഗം 6 പ്രാവശ്യം ഈ അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. 6 പ്രാവശ്യവും ഒരുപോലെ കാലയളവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന് കൃത്യമായ ഒരു ആരംഭമുണ്ട്, ഒരു അവസാനവുമുണ്ട്. 1000 ആണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഇത് നിത്യതയ്ക്ക് പകരമായി ഉപയോഗിക്കുന്ന പദമല്ല, സഭാകാലത്തെ കുറിക്കുന്നതുമല്ല. സഭാകാലത്ത് സാത്താൻ സ്വതന്ത്രനായി ചുറ്റിത്തിരിയുകയാണ്. 1 പത്രോസ് 5:8 നമുക്ക് അവന്റെ സൈന്യങ്ങളോട് പോരാട്ടവും ഉണ്ട്. Ephesians 6:12. ആകയാൽ ഇന്ന് സഹസ്രാബ്ദ കാലമല്ല, സാത്താൻ ബന്ധിക്കപ്പെട്ടിട്ടും ഇല്ല. എന്നാൽ 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തിൽ സാത്താനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അഗാധ കൂപത്തിലേക്ക് എറിഞ്ഞു കളയും. ചപ്പുകളെ ചുരുട്ടിക്കൂട്ടി എറിയുന്നത് പോലെ ലൂസിഫറിനെ എറിഞ്ഞു കളയും. മാന്യമായി അവിടെ കൊണ്ട് വിട്ടിട്ട് വരികയല്ല, എന്നിട്ട് അടച്ചുപൂട്ടി അതിന്റെ മുകളിൽ മുദ്രയിട്ടു. ജീവനാഥനെ കൊല്ലുവാൻ ശത്രുക്കളെ കൊണ്ട് ക്രൂശിൽ തറപ്പിച്ച ശേഷം അവനെ വെച്ച കല്ലറയെ അടച്ചു മുദ്ര വെപ്പിച്ചവനാണ് ലൂസിഫർ. പ്രസ്തുത ലൂസിഫറിനെ അടച്ചു മുദ്രയിടുന്ന രംഗമാണിത്. നമ്മുടെ കർത്താവ് 3ാം ദിവസം ജയാളിയായി ഉയർത്ത് മുദ്ര പൊട്ടിച്ചവനായി പുറത്തു വന്നു. ഇവനാകട്ടെ 1000 ആണ്ട് കഴിഞ്ഞ് തുറന്നുവിടും വരെ അഗാധ കൂപത്തിൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കണം. മേലിൽ അവൻ ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ബന്ധിച്ച് എറിഞ്ഞ് മുദ്രയിടുന്നത്. എന്നാൽ 1000 ആണ്ടുകൾക്ക് ശേഷം അവനെ അഴിച്ചുവിടേണ്ടതാണെന്ന് പറയുന്നു. പിന്നീട് അഴിച്ചുവിടേണ്ടത് ആവശ്യമെങ്കിൽ അതിനു മുൻപ് 1000 കൊല്ലം അടച്ചിടേണ്ടതും ആവശ്യമാണ്. ഇന്ന് സ്വതന്ത്രനായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ദൈവത്തോട് എതിർത്ത് പറയുന്ന ന്യായങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കണം. ഇയ്യോബിനെതിരായി പറഞ്ഞത് ദൈവം അനുവദിച്ചുവല്ലോ. അതുപോലെ സഹസ്രാബ്ദത്തിലെ നല്ല ഭരണത്തെങ്കിലും ദുഷ്ടന്മാർ മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇത് തെളിയിക്കുവാൻ അഴിച്ചുവിടണം. അതുമാത്രമല്ല, സാത്താന്റെ 1000 കൊല്ലത്തെ ബന്ധനം ഉണ്ടായിട്ടും യാതൊരു വിധ മാനസാന്തരവും അവന് സംഭവിച്ചില്ല എന്നതും തെളിയിക്കണം. ഇത് ന്യായമായ ഒരു കാര്യം മാത്രമാകുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും 4, 5, 6 വാക്യങ്ങൾ നോക്കാം. 20ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1ാമത്തെ പുനരുത്ഥാനം. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. മഹാപീഡന കാലത്തിൽ അനേകർ ക്രിസ്തുവിനു വേണ്ടി മരിക്കുവാൻ പോകുകയാണ്. എന്നാൽ അവർ വീണ്ടും ജീവിക്കുകയും ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴുകയും ചെയ്യും. മഹാപീഡന വിശുദ്ധന്മാർ 3.5 വർഷത്തെ കഷ്ടത്തിന് 1000 ആണ്ട് വാഴുവാൻ പോകുകയാണ്. ഈ കച്ചവടത്തിൽ അവർക്ക് ലാഭമാണ് ഉണ്ടാകുന്നതല്ലേ? ആ 3.5 വർഷം ഭയങ്കരവും ഭയാനകവുമായിരിക്കും. എന്നാൽ 1000 വർഷങ്ങൾ ആശ്ചര്യകരം തന്നെ ആയിരിക്കും. ക്രിസ്തുവിനോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര വലിയൊരു പദവിയിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നതല്ലേ? ഈ പ്രവചനവും തിരുവചനത്തിലെ മറ്റേതൊരു പ്രവചനം പോലെ തന്നെയാണ്. 2 പത്രോസ് 1:20 നാം കാണുന്നത് തിരുവചനത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. അതായത് തിരുവചനത്തിൽ നിന്നും ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കുവാൻ ആർക്കും അവകാശമില്ല. മറ്റുള്ള തിരുവചന ഭാഗങ്ങളുടെ ദൃഢീകരിക്കുന്ന തെളിവ് താങ്കൾക്ക് ആവശ്യമാണ്. ഇവിടെ ഈ വേദഭാഗത്തെ അക്ഷരീക വസ്തുതയുടെ ഉത്കൃഷ്ടമായ പ്രസ്താവനയായി പരിഗണിക്കുമ്പോൾ ഇത് യുക്തിപരമാകുന്നു. മാത്രമല്ല, നാം ഇതുവരെ പിന്തുടർന്നു വന്ന പ്രവചനത്തിന്റെ മൊത്തം പദ്ധതിയിൽ ഭംഗിയായി ചേരുകയും ചെയ്യുന്നു. ഏതെങ്കിലും വിധത്തിൽ ഇതിനെ സാങ്കല്പികമോ ആലങ്കാരികമോ ആയ പ്രതീകമായി താഴ്ത്തുവാനുള്ള ഏറ്റവും ചെറിയ ശ്രമം പോലും ഈ ഭാഗത്തെ ഏറ്റവും വലിയ അബദ്ധ പ്രസ്താവനയാക്കി കളയും. ഈ വേദഭാഗത്തെ ആത്മീകവൽക്കരിക്കുക എന്നാൽ എല്ലാ തിരുവെഴുത്തിനെയും അതിന്റെ സജീവ അർത്ഥത്തിൽ നിന്നും താഴെയിറക്കുന്നതും തിരുവചനത്തിന്റെ വ്യാഖ്യാനം ഒരു അസംബന്ധവാദം ആക്കി മാറ്റിക്കളയുന്നതുമാണ്. സിംഹാസനങ്ങൾ അക്ഷരീകമാണ്, രക്തസാക്ഷികൾ അക്ഷരീകമാണ്, യേശു അക്ഷരീകമാണ്, ദൈവവചനം അക്ഷരീകമാണ്, മൃഗം അക്ഷരീകമാണ്, പ്രതിമ അക്ഷരീകമാണ്, അവരുടെ നെറ്റിയും കൈകളും അക്ഷരീകമാണ്, ആയിരം ആണ്ട് അക്ഷരീകമാണ്, ഇതെല്ലാം അക്ഷരീകമാണ്. ആയിരം ആണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആയിരം ആണ്ടുകൾ തന്നെയാണ്. അത് നിത്യമാണെന്ന് ദൈവം അർത്ഥമാക്കിയിരുന്നെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞേനി. അത് 500 വർഷമായിരുന്നെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞേനി. താൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറയുവാൻ ദൈവത്തിന് കഴിയുകയില്ലേ? തീർച്ചയായും അവന് കഴിയും. അവൻ 1000 ആണ്ടുകൾ എന്ന് പറയുമ്പോൾ അവൻ 1000 ആണ്ടുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. വേറൊരു വ്യാഖ്യാനം കൊണ്ടുവരുന്നത് മണ്ടത്തരം തന്നെയാണ് ഇല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പുനരുദ്ധാനം എന്നുള്ളതിനുള്ള ഗ്രീക്ക് പദം അനാസ്റ്റാസിസ് എന്നത്രേ. അതിന്റെ അർത്ഥം എഴുന്നേറ്റ് നിൽക്കുക, ശാരീരികമായി ഉയർത്തെഴുന്നേൽപ്പ് എന്നത്രേ. ഒരു ആത്മാവിന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുകയില്ല. കഴിയുമോ? എങ്ങനെ ഒരു ആത്മാവ് എഴുന്നേറ്റ് നിൽക്കും എന്ന് വിവരിക്കുവാൻ കഴിയാത്തതിനാൽ ഈ ഭാഗത്തെ ആത്മീയവൽക്കരിക്കുന്നവർക്ക് ഈ ഭാഗം ശരിയായി വിവരിക്കുവാൻ കഴിയാതെ വരുന്നു. ക്രിസ്തുവിന്റെയും വിശ്വാസികളുടെയും പുനരുദ്ധാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇതേ പദമാണ് പൗലോസ് 1 കൊരിന്ത്യർ 15 ഉപയോഗിക്കുന്നത്. ഞാൻ ന്യായാസനങ്ങളെയും അവയിലിരിക്കുന്നവരെയും കണ്ടു എന്ന് നാം വായിച്ചല്ലോ. മൊത്തത്തിൽ വ്യക്തമല്ലാത്ത ഒരു പ്രസ്താവനയാണിത്. ഇവിടെ ന്യായാസനങ്ങൾ എന്നതിനേക്കാൾ സിംഹാസനങ്ങൾ എന്നുപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ആരാണ് അവയിലിരിക്കുന്നവർ? ഇവർ ആദ്യത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ള വിശുദ്ധന്മാരുടെ മൊത്തം സംഖ്യയാകുന്നു എന്നതാണ് എന്റെ വിശ്വാസം. 1-ാമത്തെ പുനരുദ്ധാനം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തോടെ ആരംഭിച്ചു. അതിനുശേഷം 2000 വർഷങ്ങൾ കഴിഞ്ഞ് അവന്റെ സഭയുടെ പുനരുദ്ധാനത്തോടെ അത് തുടർന്നു. എന്നാൽ അത് മഹാപീഡനത്തിന് മുൻപാണ് സംഭവിച്ചത്. മഹാപീഡന കാലത്തിന്റെ അവസാനത്തിലാണ് മഹാപീഡന വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും സംഭവിക്കുന്നത്. മഹാപീഡന വിശുദ്ധന്മാർ എന്നാൽ യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും ആയവരുടെ ആത്മാക്കൾ. പുനരുദ്ധാനം എന്ന ഈ നിര നയിക്കുന്നത് ക്രിസ്തുവാകുന്നു. അവനാണ് പുനരുദ്ധാനത്തിന്റെ ആദ്യ ഫലം. എങ്ങനെയൊക്കെയോ ലോകം അവസാനിക്കുവാൻ പോകുന്നു. യേശു വരും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, കർത്താവ് നല്ലവരെയൊക്കെ ഒരു വശത്തും മോശമായവരെ മറുവശത്തും നിർത്തും, അങ്ങനെ എല്ലാവരും നിത്യതയിൽ പ്രവേശിക്കും. അതങ്ങനെ തീരും എന്നുള്ള ധാരണ ഒന്നും അറിയുവാൻ വയ്യാത്ത ഒരുതരം ആളുകളുടെ ചിന്ത പോലെ തോന്നുന്നില്ലേ? ഇല്ലേ? അതല്ല എങ്കിൽ തന്നെ എത്ര ലളിതമായ ഒന്നാകുന്നു ഈ ധാരണ. പ്രിയ സുഹൃത്തെ, ദൈവം വളരെ വ്യക്തമായ ഒരു പരിപാടിയാകുന്നു ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതെന്നും അങ്ങനെ തന്നെയായിരുന്നു. അവൻ ബുദ്ധിപൂർവം തന്നെ മുന്നേറുന്നു. അവൻ യാദൃച്ഛികമായി യാതൊന്നും ചെയ്യുന്നില്ല. ഈ ഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പം മഹാപീഡന വിശുദ്ധന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും വാഴുമെന്നത് വ്യക്തമാണ്. ദാവീദ് അവന്റെ ഭരണാധികാരികളിൽ പ്രമുഖനായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജാതിയെ മൊത്തമാകുന്നു. ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന ആദ്യത്തെ ഉദ്ദേശം ഇതായിരുന്നു. പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. അബ്രഹാം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഒരു പുരോഹിതനായിരുന്നു. അഹരോന്റെ കുടുംബം മഹാപുരോഹിതനായി ശുശ്രൂഷിക്കുന്നതോടൊപ്പം ലേവി പുരോഹിത ഗോത്രമായിരുന്നു. എന്നാൽ ഭൂമിയിൽ വരുവാൻ പോകുന്ന ദൈവീക ഭരണക്രമത്തിൽ ഇസ്രായേൽ ജാതി മൊത്തം പുരോഹിതന്മാരായിരിക്കും. അതെ, മറ്റേതൊരു കാലത്തെക്കാളും ഉന്നതമായ ഒരു ശുശ്രൂഷയായിരിക്കും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനിയും 20-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ വാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. വെളിപ്പാട് പുസ്തകം മുഴുവൻ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ തന്നെ ഈ ഒടുവിലത്തെ അധ്യായങ്ങൾ പ്രത്യേകം അതേക്കുറിച്ചാണ് പറയുന്നത്. സാത്താനും മനുഷ്യനും ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന ഒടുവിലത്തെ മറുതലിപ്പാണ് ഇവിടെ നാം കാണുന്നത്. ഈ വേദഭാഗം അവതരിപ്പിക്കുന്നത് പോലെ ആയിരം ആണ്ട് വാഴ്ച എന്നാൽ മനുഷ്യനെ എല്ലാം കൊണ്ടും തികഞ്ഞ അവസ്ഥയിൽ പരീക്ഷിക്കുന്നതാണ്. അത് വിചിത്രമായി തോന്നാം, എന്നാൽ അതാണ് സത്യം. സാത്താനെ അഴിച്ചുവിട്ടാൽ ഉടൻ എല്ലാം കൊണ്ടും ഉത്കൃഷ്ടമായതും ക്രിസ്തുവിന്റെ വ്യക്തിപരമായതുമായ ഭരണത്തിൻ കീഴിൽ ആയിരുന്ന ഒരു വലിയ കൂട്ടം സാത്താന്റെ അടുത്തേക്ക് തിരിയും. അങ്ങനെ ഒരു കൂട്ടം എവിടെ നിന്നും വന്നു എന്നുള്ളത് ന്യായമായ ചോദ്യമാണ്. വലിയ ജനസമൂഹം ആയിരം ആണ്ട് വാഴ്ചയിൽ പ്രവേശിച്ചത് മാത്രമല്ല, ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്ത് വലിയ ഒരു കൂട്ടം ജനിച്ചു എന്നുമുള്ള വസ്തുതയിലാണ് പ്രസ്തുത ചോദ്യത്തിനുള്ള മറുപടി നാം കാണുന്നത്. യെശയ്യാപ്രവചനം 11:6 65:20 നാം അത് കാണും. ഭൂമിയിലെ ജനസംഖ്യയുടെ ഏറ്റവും വലിയ വർധനവ് ഈ സമയത്തായിരിക്കും. രോഗമില്ലാത്ത അവസരമാണല്ലോ. ഭൂമിയിൽ നിന്നും പാപത്തിന്റെ ശാപം നീക്കിക്കളയുന്നതിനാൽ ഭൂമിയിലെ വലിയ ജനസംഖ്യയെ തീറ്റിപ്പോറ്റുവാനുള്ള ആഹാര സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഭക്ഷണത്തിനായി യാതൊരു ക്ഷാമവും കാണില്ല കേട്ടോ. ഈ സാഹചര്യത്തിൽ പോലും മാറ്റമില്ലാത്തതായിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. അനേകരും ദൈവത്തിന് പുറംതിരിഞ്ഞ് സാത്താന്റെ പിൻപിൽ അണിനിരക്കും. ഇങ്ങനൊരു കാര്യം അവിശ്വസനീയമായി തോന്നാം, എന്നാൽ ഇന്നത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഈ കാലങ്ങളിൽ സാത്താൻ മുന്നേറിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യും. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ കാലത്തുപോലും ദൈവത്തോട് മറുതലിക്കുന്ന മനുഷ്യഹൃദയം എന്ന് നേരെയാകുവാനാണ് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തലാകുന്നു മനുഷ്യൻ തെറ്റിപ്പോകുന്നത് എന്ന ന്യായവാദം പാടേ തള്ളിക്കളയുന്ന കാലമായിരിക്കും ആയിരം ആണ്ട് വാഴ്ചയുടെ സമയം. സഹസ്രാബ്ദത്തെ തുടർന്നുള്ള ഈ മറുതലിപ്പ് മനുഷ്യന്റെ വല്ലാത്ത ഹൃദയത്തെ വെളിപ്പെടുത്തുന്നതാണ്. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത് എന്നത്ര. ഇവിടുത്തെ എതിർപ്പിനെ ഗോഗ് മാഗോഗ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പല വേദ പണ്ഡിതാക്കളും ഇതിനെ യെഹെസ്കേൽ പ്രവചനം 38:39 ഗോഗ് മാഗോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആകുന്നു എന്ന് കാണിക്കുന്നു. ഇതൊരു വിധത്തിലും സാധ്യമല്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഘട്ടനം സമയത്തിന്റെ കാര്യത്തിലും സ്ഥലത്തിന്റെ കാര്യത്തിലും പങ്കെടുക്കുന്നവരുടെ കാര്യത്തിലും സമാന്തരമല്ല. പേരുകൾ മാത്രമാണ് ഒന്നായിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വടക്കു നിന്നുമുള്ള ഗോഗിന്റെയും മാഗോഗിന്റെയും ആക്രമണം അന്തിക്രിസ്തുവിന്റെ വ്യാജമായ സമാധാനത്തെ തകർക്കുകയും മഹാപീഡനത്തിന്റെ മധ്യത്തിലെ അവന്റെ കരം കാണിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. വടക്കു നിന്നുള്ള ദൈവമില്ലാത്ത ആ സൈന്യത്തിന്റെ എതിർപ്പ് മനുഷ്യവർഗത്തിന്മേൽ അത്രയ്ക്ക് വലിയ ഒരു ആഘാതം വരുത്തിവെച്ചു. അതുകൊണ്ട് ആയിരം വർഷങ്ങൾക്ക് ശേഷവും മനുഷ്യന്റെ ഒടുവിലത്തെ എതിർപ്പിനെ അതേ പേരാണ് നൽകി വിശദീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഗോഗ് മാഗോഗ് എന്നുപയോഗിച്ചിരിക്കുന്നത് യാതൊരു വിശദീകരണവും ഇല്ലാതെയാണ്. ഇവിടുത്തെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ഇത് യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിലെ സ്ഥലമല്ല എന്ന് വ്യക്തമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന യുദ്ധം യെഹെസ്കേലിലെ പ്രവചനവുമായി കുറഞ്ഞത് ആയിരം വർഷത്തെ വ്യത്യാസമുണ്ട്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലെ യുദ്ധത്തിൽ സാത്താനാണ് പ്രമുഖ സ്ഥാനം. എന്നാൽ യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ അവനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. യെഹെസ്കേലിലെ ആക്രമണം വടക്കു നിന്നുമാണ് വരുന്നത്. എന്നാൽ വെളിപാടിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിശയിൽ നിന്നുമാണ്. ഇവ തമ്മിൽ കുറഞ്ഞത് ആയിരം വർഷത്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് നാം ചിന്തിച്ചല്ലോ. ഇതിനോട് വളരെ സാമ്യമുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഈ അവസരത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധം വളരെ വലിയ നാശം വിതച്ചതാണ്. വീണ്ടും ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് മറ്റൊരു യുദ്ധം യൂറോപ്പിൽ ഉണ്ടായപ്പോൾ അതിനെയും ലോകമഹായുദ്ധം എന്ന് വിളിച്ചു. എന്നാൽ അതിന് രണ്ടാമത്തേത് എന്ന് സംഖ്യ നൽകി. അങ്ങനെ നമുക്ക് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഉണ്ട്. മൂന്നാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് ജനങ്ങൾ മുൻകൂട്ടി പറയുന്നുമുണ്ട്. വളരെ സാധ്യത കാണുന്നുണ്ട് അല്ലേ. ഒരേ പേരുള്ളവരെല്ലാം ഒരാളായിരിക്കണമെന്ന് പറഞ്ഞാൽ അത് യുക്തിഹീനമായിരിക്കുന്നത് പോലെ ആകുന്നു. യെഹെസ്കേൽ 38, 39 യുദ്ധത്തെ അവിടെ പറഞ്ഞിരിക്കുന്ന യുദ്ധത്തെ ഗോഗ് മാഗോഗ് ഒന്ന് എന്നും വെളിപ്പാട് 20 പറഞ്ഞിരിക്കുന്ന യുദ്ധത്തെ ഗോഗ് മാഗോഗ് 2 എന്നും പറയാവുന്നതാണ്. പേരുകൾ ഒന്നാണെങ്കിൽ തന്നെയും ഇത് വ്യത്യസ്തമായ ഒരു യുദ്ധമാണ്. സാത്താന്റെ അന്തിമ എതിർപ്പ് രണ്ട് സംഭവങ്ങൾക്ക് ഒരേ പേരുണ്ടായി എന്നത് അവ ഒന്നാകുന്നു എന്ന് ഒരിക്കലും ദൃഢീകരിക്കുവാനല്ല. ഒടുവിലത്തെ അണുബോംബ് 9 നാം കാണുന്നു. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ഒന്നാമത്തെ ഗോഗ് മാഗോഗിനെ നശിപ്പിച്ച അതേ പ്രകൃതി ശക്തികൾ തന്നെ രണ്ടാമത്തെ ഗോഗ് മാഗോഗിനെയും നശിപ്പിക്കും എന്നാണ് നാം കാണുന്നത്. പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും, അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇത് വളരെ ഗാംഭീര്യമുള്ള ഒരു പ്രസ്താവനയാണ്. അതേസമയം നാം ജീവിക്കുന്ന ഈ കാലത്ത് ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയുമാണ്. എന്തായിരുന്നാൽ തന്നെയും ഒരു ദൈവവൈതലിന് ആശ്വാസം നൽകുന്ന ഒരു അറിവാണിത്. അതായത് തന്റെയും ദൈവത്തിന്റെയും ശത്രുവിനെ ഒടുവിലായി സ്ഥിരമായി ന്യായം വിധിക്കലിൽ കൊണ്ടുവരുമെന്നുള്ള അറിവ്. ഇവിടുത്തെ ജിജ്ഞാസയെയോ ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്ന വാസന വൈകൃതത്തെയോ തൃപ്തിപ്പെടുത്തുവാൻ ഇവിടെ ഒന്നുമില്ല. യാഥാർത്ഥ്യം തുറന്നങ്ങ് പറഞ്ഞിരിക്കുന്നു അത്രമാത്രം. വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് മാത്രം, നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കുക. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.